ഇത് SBS റേഡിയോ മലയാളം.
നമസ്കാരം, സ്വാമി സത്യോജാത SBS മലയാളത്തിലേക്ക് സ്വാഗതം.
നമസ്കാരം.
150 രാജ്യങ്ങളിലായി 30 crore+ അനുയായികളുള്ള ഒരു പ്രസ്ഥാനമാണ് ആർട്ട് ഓഫ് ലിവിംഗ് എന്ന് പറയുന്നത്. എങ്കിലും അതിൽ അതേക്കുറിച്ച് കൃത്യമായി അറിയാത്ത ഒരുപാട് പേരുണ്ട്. അവർക്ക് വേണ്ടി എന്താണ് ആർട്ട് ഓഫ് ലിവിംഗ് എന്ന കാര്യം? തന്നെ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യമാണ് എങ്കിലും അത് തന്നെ വളരെ ചുരുക്കി എങ്ങനെയൊന്ന് വിശദീകരിക്കാൻ കഴിയും?
ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ ആർട്ട് ഓഫ് ലിവിംഗിൻ്റെ മലയാളത്തിൽ പറയുകയാണെങ്കിൽ ജീവനകല. ആദ്യം തന്നെ കല എന്താണെന്ന് മനസ്സിലാക്കണം. നമ്മൾ എന്തെങ്കിലും ആസ്വദിക്കുമ്പോഴാണ് അത് കലയായിട്ട് മാറുക. ഉദാഹരണത്തിന് ഒരു നൃത്ത പരിപാടി കാണുന്നു, അത് നിങ്ങൾക്ക് ഇഷ്ടമായാൽ, നിങ്ങൾ ആസ്വദിക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് കലയായിട്ട് മാറും. അപ്പം അതേപോലെ തന്നെ നമ്മളുടെ സ്വന്തം ജീവിതം നമ്മൾ ആസ്വദിക്കാൻ തുടങ്ങുമ്പോൾ അപ്പോഴാണ് അത് കലയായിട്ട് മാറുക. പക്ഷെ എന്തുകൊണ്ട് നമുക്ക് ജീവിതം ആസ്വദിക്കാൻ പറ്റുന്നില്ല പൊതുവെ ലോക മനുഷ്യർക്ക്? ഈ പിരിമുറുക്കം കാരണം, സ്ട്രെസ് കാരണം, ടെൻഷൻ കാരണം. അപ്പോൾ ഈ ആർട്ട് ഓഫ് ലിവിംഗ് പ്രോഗ്രാമിൽ വളരെ ലളിതമായിട്ടുള്ളത്, സിമ്പിൾ, വളരെ സഹജമായിട്ടുള്ള ടെക്നിക്സ്, എങ്ങനെ നമ്മളുടെ മനസ്സിനെ ഹാൻഡിൽ ചെയ്യാം, നമ്മുടെ പിരിമുറുക്കങ്ങൾ എങ്ങനെ ഇല്ലാതാക്കാം. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ പിരിമുറുക്കങ്ങളും അതൊക്കെ നമ്മളുടെ മനസ്സിൽ നിന്ന് ഇല്ലാതാവുമ്പോൾ നമ്മൾ ഓരോ നിമിഷവും നമുക്ക് പൂർണ്ണമായിട്ട് ആസ്വദിക്കാനായിട്ട് ഇപ്പോഴും. ഇപ്പോൾ ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ ലിവിങ്ങും എക്സിസ്റ്റിങ്ങും, അതായത് ജീവിക്കലും നിലനിൽപ്പും തമ്മിൽ വളരെ വലിയ വ്യത്യാസമുണ്ട്. നിർഭാഗ്യവശാൽ ഭൂരിപക്ഷം ആൾക്കാർ നിലനിന്ന് പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ എല്ലാം കഴിഞ്ഞ് പോകുന്ന പോലെ നിലനിന്ന് പോകണം. അപ്പോൾ അതിൽ നിന്നൊരു ജീവിക്കുക എന്നുള്ളതിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ അവിടെയാണ് ആർട്ട് ഓഫ് ലിവിങ്ങിൻ്റെ ഈ ടെക്നിക്സ് ഏറ്റവും അതിൻ്റെ എഫക്റ്റീവ്നെസ് കാരണമാണ് ഇപ്പോൾ ഈ 35 തന്നെ 156 രാജ്യങ്ങളിൽ ഈ കട്ടിംഗ് അക്രോസ് മറ്റേ നാഷണാലിറ്റി, മതം, ഇതിൻ്റെയൊക്കെ ചട്ടക്കൂടിന് അപ്പുറത്തൊക്കെ ആയിട്ട് ഇത് പടർന്ന് പന്തലിച്ച് വ്യാപിച്ചുകൊണ്ടിരിക്കുന്നത്.
ഈ ആധുനിക വൈദ്യശാസ്ത്രം പറയുന്ന അല്ലെങ്കിൽ മനഃശാസ്ത്രം പറയുന്ന പല കാര്യങ്ങളുമുണ്ട്. ഇപ്പോൾ മനസ്സിൻ്റെ നിയന്ത്രണം അല്ലെങ്കിൽ മനസ്സിനുള്ളിൽ ഹോർമോൺ പ്രവർത്തനം എങ്ങനെ മനസ്സിനെ ബാധിക്കുന്നു തുടങ്ങിയ കാര്യങ്ങൾ, അത് തന്നെയാണോ നിങ്ങളും പിന്തുടരുന്നത്? അവർ ആധുനിക വൈദ്യശാസ്ത്രം എന്ത് പറയുന്നു അത് തന്നെയാണോ മറ്റൊരു രൂപത്തിൽ നിങ്ങളും പിന്തുടരുന്നത്?
സി, ആദ്യമായിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ടത് വൈദ്യശാസ്ത്രത്തിനൊന്നും പോയില്ലെങ്കിൽ തന്നെ നമ്മുടെ സ്വന്തം ജീവിതം നോക്കുകയാണെങ്കിൽ നമ്മളുടെ ശ്വാസത്തിൻ്റെ താളക്രമവും വികാരങ്ങളും തമ്മിൽ, ഇമോഷൻസും തമ്മിൽ ബന്ധമുണ്ട്. ഇപ്പോൾ ഏറ്റവും സിമ്പിളായിട്ടുള്ള എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു നമ്മളുടെ മനസ്സ് വളരെ സന്തോഷമായിരിക്കുന്ന സമയത്ത്, വെരി ഹാപ്പി ആൻഡ് ജോയ്ഫുൾ, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഉദാഹരണത്തിനൊരു പൂവിൻ്റെ സുഗന്ധം ആസ്വദിക്കുന്ന സമയത്ത് അകത്തേക്ക് എടുക്കുന്ന ശ്വാസത്തിനാണ് പ്രാധാന്യം, ഇൻഹലേഷനാണ് പ്രാധാന്യം, പ്രോമിനൻസ്. ഇപ്പോൾ നമ്മൾ ദുഃഖം ഉള്ള സമയത്ത് പുറമേലേക്കുള്ള ശ്വാസത്തിൻ്റെയാണ് പ്രാധാന്യം, എക്സലേഷനാണ് പ്രാധാന്യം. നമ്മൾ ഭാഷയിൽ തന്നെ പറയും നെടുവീർപ്പ് എന്ന് പറയും, ഡീപ് സൈ എന്ന് പറയും. ദേഷ്യമുള്ള സമയത്ത്, ആങ്കർ ഉള്ള സമയത്ത് വളരെ ഫാസ്റ്റായിട്ടുള്ള ബ്രീത്തിങ് ആണ്. ഇറ്റ് ഇസ് എ വെരി ക്ലിയർ ഇൻഡിക്കേഷൻ നമ്മളുടെ ഈ ശ്വാസത്തിൻ്റെ താളവും ഈ ഋതവും ഇമോഷൻസും തമ്മിൽ കണക്ഷനുണ്ട്. പക്ഷേ കൂടുതലായിട്ടും ഇത് ഒരു വൺ വേ ട്രാഫിക്കാണ്. അതായത് പല പല വികാരങ്ങൾ ഉള്ള സമയത്ത് പല പല ശ്വാസത്തിൻ്റെ ക്രമങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു. ഇതിനെ ടൂ വേ ട്രാഫിക്കായിട്ട് മാറ്റാൻ കഴിയും. ഇതൊന്ന്. ഏറ്റവും പ്രധാനമായിട്ടുള്ളത് നമ്മളുടെ സ്വന്തം ശ്വാസത്തിൽ ധാരാളം രഹസ്യങ്ങളുണ്ട്. പക്ഷെ നിർഭാഗ്യവശാൽ നമുക്ക് വീട്ടിലോ അല്ലെങ്കിൽ സ്കൂളിലോ ആരും ഇത് പഠിപ്പിക്കുന്നില്ല. നമ്മൾ ബാക്കിയൊക്കെ പഠിക്കും, പക്ഷേ നമ്മളുടെ സ്വന്തം ശ്വാസത്തിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നില്ല. അപ്പോൾ നമ്മളുടെ തന്നെ സ്വന്തം ശ്വാസത്തിനെ കുറിച്ച് കുറച്ച് കൂടുതൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ എത്രയോ വലിയൊരു ഡയമെൻഷൻ നമുക്ക് തുറക്കപ്പെടും. വൈദ്യശാസ്ത്രത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ ധാരാളം റിസേർച്ചുകൾ പല പല വലിയ വലിയ സർവകലാശാലകളിൽ, ഈവൻ പാശ്ചാത്യ സർവകലാശാലകളിലും മറ്റൊക്കെ ധാരാളം ഗവേഷണങ്ങൾ നടക്കുന്നുണ്ട്. ഈ ധ്യാനത്തിൻ്റെ ഇഫക്റ്റ് എന്താണ്, മറ്റേ തലച്ചോറിൻ്റെ തന്നെ ഘടനയിൽ തന്നെ മാറ്റം വരുന്നു, അവിടുത്തെ ഗ്രേ മാറ്ററിൽ എന്തൊക്കെയോ മാറ്റങ്ങൾ സംഭവിക്കുന്നു, ഒക്കെ ധാരാളം അതിങ്ങനെ കണ്ടുപിടിച്ചുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷേ ഇത് ഓൾറെഡി നമ്മളുടെ ഭാരതീയ മറ്റേ പാരമ്പര്യത്തിൽ എത്രയോ വർഷങ്ങളായിട്ട്, ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് ചെയ്തു വന്നിരുന്ന പ്രക്രിയകളാണ്. പ്രാണായാമം, യോഗ, ധ്യാനം എന്നൊക്കെ പറയുന്നത് അത് ഇന്നത്തെ കാലഘട്ടത്തിലേക്ക്, ഇപ്പോൾ ഇത്രയും ബിസി ആയിട്ടുള്ളൊരു ജീവിതത്തിനിടയിൽ ഒരു 5 ധ്യാനം ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്ക് പറ്റില്ല. അപ്പോൾ ഏറ്റവും എഫക്റ്റീവായിട്ട് ഏറ്റവും ചെറിയ സമയത്ത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന പ്രക്രിയയാണ്. അതിൽ സുദർശനക്രിയ എന്ന് പറയുന്ന ആർട്ട് ഓഫ് ലിവിംഗിൽ പഠിപ്പിക്കുന്ന ഏറ്റവും പ്രധാനമായിട്ടുള്ള ശ്വസന പ്രക്രിയ, അത് ഗുരുജി ശ്രീ ശ്രീ രവിശങ്കർജിയുടെ സ്വന്തമായിട്ടുള്ളൊരു ഇതാണ്. അപ്പോൾ സുദർശനക്രിയ ഒരു നമ്മൾ ആർട്ട് ഓഫ് ലിവിംഗ് പ്രോഗ്രാമിൽ പഠിച്ചു കഴിഞ്ഞാൽ സ്വന്തം വീട്ടിൽ ചെയ്യാനായിട്ട് 10-15 മിനിറ്റ് ആവശ്യമുള്ളൂ. അത് ചെയ്യുമ്പോൾ തന്നെ മനസ്സ് മറ്റേ ഒരു ധ്യാന നിലയിലേക്ക് എളുപ്പത്തിൽ വരും. പിന്നെ കുറച്ച് നേരം ഇരുന്ന് മെഡിറ്റേറ്റ് ചെയ്യുക, അത്രേ നമുക്ക് ആവശ്യമുള്ളൂ നമ്മൾ ഡെയിലി റൊട്ടീനിൻ്റെ ഭാഗമായിട്ട്.
ഇപ്പോൾ താങ്കൾ പറഞ്ഞ ഈ ഒരു കാര്യങ്ങൾ, അതായത് നമ്മുടെ സ്വന്തം ശ്വാസം മനസ്സിലാക്കി ജീവിക്കുക, അല്ലെങ്കിൽ ജി എക്സിസ്റ്റൻസും ലിവിങ്ങും തമ്മിലുള്ള വ്യത്യാസം, ആ ഒരു വ്യത്യാസത്തെക്കുറിച്ച് പറയുമ്പോൾ, ഭൂമിയിലെ ഒരു ജീവൻ്റെ ചരിത്രം എന്ന് പറയുന്നത് കോടാനുകോടി വർഷങ്ങളായിട്ടുള്ളൊരു ചരിത്രമാണ്. മനുഷ്യർ മാത്രമല്ല, പക്ഷിമൃഗാദികൾ എല്ലാവരും ജീവിക്കുന്നുണ്ട്. ഇവരെല്ലാവരും ജീവിക്കുക തന്നെയാണ്. അങ്ങനെ ജീവിക്കുന്ന, കോടാനുകോടി വർഷങ്ങളായി ജീവിക്കുന്ന ഒരു ഒരു ജീവസമൂഹത്തിന് ഇത്തരത്തിലൊരു കല, ജീവിതം ഒരു കലയാണ് എന്ന രീതിയിൽ പ്രത്യേകം പഠിപ്പിച്ചു കൊടുക്കേണ്ട കാര്യം എന്താണ്?
അത് നമുക്കും വി ഹാവ് ടു ജസ്റ്റ് വണ്ടർ അബൌട്ട് ഇറ്റ്. എന്തുകൊണ്ടാണ് ഈ പിരിമുറുക്കമുണ്ടാവുന്നത്? നമ്മളുടെ കാലഘട്ടം ഇതിന് പണ്ട് മറ്റേ 100 കണക്കിന് അല്ലെങ്കിൽ 1000 കണക്കിന് വർഷം മുമ്പ് ആൾക്കാർ കാട്ടിൽ ജീവിച്ചിരുന്നു, അല്ലെങ്കിൽ അന്ന് വീടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് ഇപ്പോൾ വീടിൻ്റെ ആവശ്യം എന്തിനാണ്, എന്തുകൊണ്ടാണ് ആധുനിക മറ്റേ സംവിധാനങ്ങൾ എന്തിനാണ്, ടെക്നോളജി എന്തുകൊണ്ടാണെന്ന് ചോദിക്കുന്നത് പോലെയാണ് അത്. അത് എവല്യൂഷൻ്റെ ഭാഗമായിട്ട് ആ സമയത്തും ഇപ്പോൾ ഇത്ര 1000 കണക്കിന് വർഷങ്ങൾക്ക് മുമ്പും ഈ യോഗശാസ്ത്രവും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഏതോ ഒരു സമയത്ത് ആ സമൂഹത്തിൽ ഇതൊക്കെ വളരെ ഏറ്റവും ഉയർന്ന രീതിയിൽ ഉണ്ടായിരുന്നു. അതിന് പിൽക്കാലത്തൊരു ചുതി സംഭവിച്ചിട്ടുണ്ടായിരിക്കാം. അതിൻ്റെ ഒരു വീണ്ടും തിരിച്ചു കൊണ്ടുവരേണ്ട ഒരു ആവശ്യമുണ്ട്.
തീർച്ചയായും. എന്തായാലും ഇത്രയധികം 156 രാജ്യങ്ങളിൽ കോടാനുകോടി അനുയായികൾ ഉള്ളപ്പോഴും ഒരുപാട് വിമർശനങ്ങൾ നേരിടുന്ന ഒരു പ്രസ്ഥാനം കൂടി തന്നെയാണ്. അതുകൊണ്ട് തന്നെ വിമർശനങ്ങളിൽ കൂടുതൽ കടക്കേണ്ടതുമുണ്ട്. ആർട്ട് ഓഫ് ലിവിങ്ങിൻ്റെ കുറിച്ച് പോസിറ്റീവ് കാര്യങ്ങൾ എപ്പോഴും പുറത്തറിയുന്നുണ്ട്. പക്ഷേ വിമർശനങ്ങൾ എപ്പോഴും നമ്മൾ ചോദിക്കേണ്ട കാര്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യ എന്ന് പറയുമ്പോൾ ഗുരുക്കന്മാരുടെയും യോഗികളുടെയും സന്യാസിമാരുടെയും സ്വാമിമാരുടെയും എല്ലാം നാടായിട്ടാണ് പാശ്ചാത്യ ലോകത്തും ലോകം മുഴുവൻ അറിയപ്പെടുന്നത്. പക്ഷേ ഈ നമ്മുടെ ഇന്ത്യൻ പുരാണങ്ങളും മറ്റും വായിക്കുമ്പോൾ സ്വാമിമാരെയും യോഗിമാരെയും കുറിച്ച്, ഗുരുക്കന്മാരെയും കുറിച്ച് നമ്മുടെ മനസ്സിൽ ലഭിക്കുന്ന ഒരു ചിത്രമുണ്ട്. എല്ലാം ത്യജിച്ച് സമ്പത്തും ഒന്നുമില്ലാതെ ജീവിച്ചിരുന്ന ആൾക്കാർ. ഇക്കാലത്ത് ഇന്ത്യയിലുള്ള ഗുരുക്കന്മാരെ കാണുമ്പോൾ ആ ഒരു ചിത്രത്തിൽ നിന്നും പൂർണ്ണമായും വ്യത്യസ്തമായ ചിത്രമാണ് കിട്ടുന്നത്. ശ്രീ ശ്രീ രവിശങ്കർ ഉൾപ്പെടെയുള്ള എല്ലാവരെയും നോക്കുകയാണ്, എല്ലാ ഗുരുക്കന്മാരെയും നോക്കുകയാണ്, എങ്ങനെയാണ് ഇന്ത്യൻ ഭാരതീയ പൈതൃകം നമ്മൾ കാത്തുസൂക്ഷിക്കുന്നതെന്ന് പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത്?
സി, ഭാരതീയ പൈതൃകം, പണ്ട് കാലത്ത് വിമാനം ഉണ്ടായിരുന്നില്ല. ആൾക്കാർ നടന്ന്, ആദിശങ്കരൻ്റെ കാലത്ത് മറ്റേ കാലടി മുതൽ മറ്റേ കാശ്മീർ വരെ അദ്ദേഹം നടന്നു പോയി. അപ്പോൾ ഇന്നത്തെ സമയത്ത് നടന്ന് തന്നെ പോകാൻ പാടുള്ളൂ, അല്ലെങ്കിൽ കുടിലിൽ മാത്രമേ താമസിക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ മറ്റേ മരത്തിൻ്റെ ചോട്ടിൽ കിടന്ന് ഉറങ്ങാൻ പാടുള്ളൂ എന്ന് പറയുന്നത് ഏറ്റവും വളരെ വിഡ്ഢിത്തമായിട്ടുള്ളതാണ്. അപ്പോൾ ആധുനിക ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ കൂടുതൽ ആൾക്കാർക്ക് ഈ ജ്ഞാനം എത്തിച്ചു കൊടുക്കുക എന്നുള്ളത് ആലോചിക്കുന്നത് ഏറ്റവും എന്താ പറയുക, മോസ്റ്റ് പ്രാക്ടിക്കൽ ആയിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ ഈ പണ്ട് കാലത്തെയും പറയുകയാണെങ്കിൽ, ഇപ്പോൾ രാവണൻ മറ്റേ ഇതിലേക്ക് വന്നത് പോലും കള്ളസന്യാസിയായിട്ടാണ്. അപ്പം അന്നത്തെ അന്ന സമയത്തും കള്ളസന്യാസിമാരും ഉണ്ടായിരുന്നു, ആ ഒരു ഇതുണ്ടായിരുന്നു. അപ്പോൾ അല്ലാണ്ട് പണ്ടത്തൊക്കെ ഏറ്റവും നല്ലതായിരുന്നു, ഇപ്പോൾ ഒക്കെ എല്ലാം ചീത്തയായി എന്നൊക്കെ പറയുന്നതൊക്കെ വളരെ എന്താ പറയുക, ഉപരിപ്ലവമായിട്ടുള്ളൊരു ഇതായിരുന്നു.
താങ്കളത് പറഞ്ഞതുകൊണ്ട് മാത്രം ഞാനൊരു സപ്ലിമെൻ്ററി ചോദ്യം എന്ന രീതി ചോദിക്കുകയാണ്. സ്വാഭാവികമായിട്ടും ഓക്കെ, വിമാനം വന്നു കഴിഞ്ഞു, വിമാനത്തിൽ യാത്ര ചെയ്യേണ്ടത് കാലഘട്ടത്തിൻ്റെ ഒരു അനിവാര്യതയാണ്, സമ്മതിക്കുന്നു. പക്ഷേ നമ്മുടെ സന്യാസിമാരിൽ, ഗുരുവര്യന്മാരിൽ എത്ര പേർ എക്കണോമിക് ക്ലാസ്സിൽ യാത്ര ചെയ്യുന്നുണ്ട്?
ബാക്കിയുള്ളവരുടെ കഥ എനിക്കറിയില്ല. ഇപ്പോൾ ഞാനൊക്കെ എക്കണോമിക് ക്ലാസ്സിലാണ് യാത്ര ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ ബിസിനസ്.
ഗുരുജി ശ്രീ ശ്രീ രവിശങ്കർ
ധാരാളം പ്രശ്നം ഇതിൽ യാത്ര ചെയ്യാറുണ്ട്. സി, ഇതൊക്കെ എന്താ പറയുക ബിസിനസ് ക്ലാസ് ഇല്ലെങ്കിൽ, ഫസ്റ്റ് ക്ലാസ് ഇല്ലെങ്കിൽ ഞാൻ യാത്ര ചെയ്യില്ല എന്ന് പറയുന്നതാണ് പ്രശ്നം. വാട്ട് എവർ ഇസ് ദെയർ അവൈലബിൾ, എല്ലാവരും സൗകര്യമായിട്ടുള്ളതിന് പോകുക. അല്ലാണ്ട് എത്രയോ അദ്ദേഹത്തിൻ്റെയൊക്കെ ലൈഫ് സ്റ്റൈൽ എന്ന് പറയുകയാണെങ്കിൽ ഒരു വർഷത്തെ ഷെഡ്യൂളാണ്, ഫുള്ളായിട്ട് ബുക്ക് ആയിട്ടുള്ളതാണ്. പല സമയത്തും ഒരു ദിവസം ഒരു രാജ്യം, അടുത്ത ദിവസം അടുത്ത രാജ്യം പോലുമാണ്, അടുത്ത പട്ടണം കൂടി ആയിട്ടുള്ളതല്ല. ഇത്രയും എല്ലാ ദിവസവും സംസാരിക്കുന്നത് 10,000 കണക്കിന് ആൾക്കാരോട് സംസാരിക്കുന്നു, 155 രാജ്യങ്ങളിൽ ലക്ഷോപലക്ഷം ആൾക്കാർ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നു, അവരുടെ ചോദ്യങ്ങളും 1000കണക്കിന് ഇമെയിൽസും, ഇത്രയും ഹൺഡ്രഡ് ഓരോ നിമിഷവും പൂർണ്ണമായിട്ടും പ്രഷ്യസായിട്ട് ഉപയോഗിച്ചുകൊണ്ട് സമൂഹത്തിന് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു ചെറിയ ഒരു പ്രാവശ്യം ബിസിനസ് ക്ലാസ്സിന് പോയി അല്ലെങ്കിൽ ഫസ്റ്റ് ക്ലാസ്സിന് പോയി അപ്പോഴേക്കും ഭാരതീയ പാരമ്പര്യം മുഴുവൻ കളഞ്ഞു കുളിച്ചു എന്നൊക്കെ പറയുന്നത് ഏറ്റവും ബാലിശ്യമായിട്ടുള്ള
സ്വാഭാവികമായിട്ടും ഉയർന്നു വരാവുന്ന സാധാരണക്കാരൻ്റെ മനസ്സിൽ തോന്നുന്ന സംശയങ്ങൾ മാത്രമാണ് ഞാൻ ചോദിക്കുന്നത്, മറിച്ചൊരു ബൗദ്ധിക തലത്തിൽ നിന്നുള്ള ചോദ്യങ്ങളല്ല ഞാൻ ചോദിക്കുന്നത്. താങ്കളിപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇന്ത്യയിൽ പണ്ടുകാലത്ത് തന്നെ ഒരുപാട് കള്ളനാണയങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളത് ഇക്കാലത്തും ഉണ്ട് എന്ന് തന്നെയാണ് താങ്കളുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലാകുന്നത്. ഒരുപാട് ഗുരുവര്യന്മാർ അല്ലെങ്കിൽ സ്വയം പ്രഖ്യാപിത ഗുരുവര്യന്മാർ ഇപ്പോൾ ഇന്ത്യയിലുണ്ട്. എങ്ങനെ മനസ്സിലാക്കാൻ കഴിയും ആരാണ് കള്ളനാണയം, ആരെയാണ് വിശ്വസിക്കേണ്ടതെന്ന്?
മറ്റുള്ളവർക്ക് വേണ്ടി നമുക്ക് സംസാരിക്കാൻ പറ്റില്ല, നമ്മളുടെ തന്നെ ഉള്ളിൽ ആ ഒരു എന്താ പറയുക ഒരു ഗട്ട് ഫീലിംഗ് ഉണ്ടല്ലോ, ലൈക്ക് ഓക്കെ എനിക്ക് ഇതിൽ നിന്ന് വളരെ അധികം മാറ്റം സംഭവിച്ചിട്ടുണ്ട്, നല്ല ട്രാൻസ്ഫോർമേഷൻ സംഭവിച്ചിട്ടുണ്ട്, സ്വാഭാവികമായിട്ടും ഞാൻ ഈ പാതയിലേക്ക് വന്നു. ഉദാഹരണത്തിന് എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് മറ്റേ ആർട്ട് ഓഫ് ലിവിങ്ങിലേക്ക് വരുന്നതിന് മുമ്പ് ആധ്യാത്മികമായിട്ട് യാതൊരു ബന്ധം ഉണ്ടായിരുന്നില്ല. കേരളത്തിൽ മറ്റേ നമുക്കറിയാമല്ലോ കേരളത്തിലെ സ്കൂളിൽ ചേരുമ്പോൾ തന്നെ ഒരു പൊളിറ്റിക്കൽ ഇൻക്ലിനേഷൻ ഉള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഞാൻ ഗവൺമെൻറ് മോഡൽ ബോയ്സ് ഹൈസ്കൂളിലാണ് പഠിച്ചത് തൃശ്ശൂർ. ആ സമയത്ത് തന്നെ SFI ഇതിലായിരുന്നു. SFIയും ശാസ്ത്രീയ സാഹിത്യ പരിഷത്തും DYFIയും CPMഉം ഒക്കെ ആയിട്ടാണ് എൻ്റെ പ്രോഗ്രസീവ് ലെഫ്റ്റിസ്റ്റ് ചിന്താഗതിയോട് കൂടിയിട്ടാണ്. അപ്പോൾ അതിൽ പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് സ്റ്റഡി ക്ലാസ്സുകളിലൊക്കെ എന്നെ ആദ്യം പഠിപ്പിച്ചത് തന്നെ ഒന്നാമത് മറ്റേ മതമില്ല ദൈവമില്ല അല്ലെങ്കിൽ ആധ്യാത്മിക ഗുരുക്കന്മാരെല്ലാവരും കള്ളനാണയങ്ങളാണ് ഇവരെന്നും ആ ഒരു ഇൻഡോക്ട്രിനേഷനായിരുന്നു എനിക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു ബാക്ക്ഗ്രൗണ്ടിലാണ് ഞാൻ ഈ ഗുരുദേവ് ശിഷ്യ രവിശങ്കർജിയെ കണ്ടത്. ശരിക്കും പറഞ്ഞാൽ പോയത് ഒന്ന് നമ്മളിപ്പോൾ ഇംഗ്ലീഷിൽ പറയില്ലേ ജസ്റ്റ് ടു ചെക്ക് ഹിം ഔട്ട് എന്നുള്ള പോലെ ആ ഒരു ഇതിൽ പോവുകയാണ് ചെയ്തത്. പക്ഷേ അദ്ദേഹത്തിനെ കണ്ട് അദ്ദേഹത്തിൻ്റെ കുറച്ച് കേട്ടപ്പോൾ തന്നെ എനിക്ക് എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഈ കോൺസെപ്റ്റ്സ്, അതായത് ഗുരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഉയർന്ന പീഠത്തിലിരുന്നിട്ട് നിങ്ങളൊക്കെ വിഡ്ഢികളാണ്, നിങ്ങൾക്ക് ഞാൻ എന്താ പറയുക പ്രീച്ച് ചെയ്യുന്നു എന്നുള്ള ആ ഒരു കോൺസെപ്റ്റാണ് എനിക്കുണ്ടായിരുന്നത്. പക്ഷേ ഇവിടെ വളരെ വ്യത്യാസമായിട്ട് എനിക്ക് തോന്നി ഈ പറയുന്ന കാര്യങ്ങളൊക്കെ വളരെ ഒരു എന്താ പറയുക ഡ്രൈ ആയിട്ടുള്ള ഫിലോസഫിയല്ല, നമ്മുടെ ജീവിതത്തിലേക്ക് ഏറ്റവും പ്രായോഗികമായിട്ടുള്ള കാര്യങ്ങളാണ്, ലൈക്ക് വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ അതിനുശേഷമാണ് ഞാൻ ഈ കോഴ്സ് ചെയ്തത്, ആർട്ട് ഓഫ് ലിവിങ് പ്രോഗ്രാം ചെയ്തത്. സാധാരണയായിട്ട് നമുക്ക് പൊതുവെ ആയിട്ടുള്ള ഒരു വിശ്വാസം എന്താ വെച്ചാൽ മറ്റേ ജീവിതത്തിൽ ധാരാളം പരാജയങ്ങൾ വന്നു കഴിഞ്ഞാൽ അതിൽ നിന്നൊക്കെ ഒളിച്ചോടാനായിട്ട് സ്വന്തം ജീവിച്ച് മുന്നേറാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ ഈ ഗുരുക്കന്മാരുടെ പിന്നിൽ പോവും അല്ലെങ്കിൽ ആധ്യാത്മികതയുടെ പിന്നിൽ ഒളിക്കും എന്നുള്ളതാണ് പൊതുവായിട്ടുള്ളൊരു ധാരണ. അപ്പോൾ എനിക്ക് അങ്ങനത്തെ ഒരു ദുഃഖങ്ങളോ അല്ലെങ്കിൽ ഭയങ്കര നിരാശയോ ഒന്നായിട്ട് ഡിപ്രഷനോ ആയിട്ട് ആയിരുന്നില്ല. പക്ഷേ ഇതൊക്കെ ചെയ്തു വന്നപ്പോൾ ആ ഒരു സന്തോഷം ആനന്ദം ഇത് ഞാൻ മുമ്പ് അനുഭവിച്ചിട്ടില്ല, വേറെ ദുഃഖവും ഇതൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ദിസ് ഈസ് സംതിങ് ന്യൂ ഈ ഇത്. അപ്പോൾ സ്വാഭാവികമായിട്ട് എൻ്റെ ഉള്ളിൽ തോന്നിയത് കൂടുതൽ ആൾക്കാരുമായിട്ട് പങ്കുവയ്ക്കണം, ബിക്കോസ് ഷെയറിങ് ഇൻക്രീസസ് യുവർ ജോയ്. നമുക്ക് കൂടുതൽ സന്തോഷമായിട്ടിരിക്കാനായിട്ട് നമ്മളുടെ സന്തോഷം മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കുക. അങ്ങനെയാണ് സ്വമേധയാ എനിക്ക് മറ്റേ ഇതൊരു ഫുൾ ടൈം വോളണ്ടിയർ ആവണമെന്ന് തോന്നി. ഞാൻ പിന്നെ പിൽക്കാലത്ത് ഇതിൻ്റെ ടീച്ചറുമായി ധാരാളം ലോകം മുഴുവൻ സഞ്ചരിച്ച് ഇത് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു.
താങ്കളുടെ പഴയകാല രാഷ്ട്രീയത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ അതേക്കുറിച്ച് വായിക്കുകയും ചെയ്തിരുന്നു ഇടയ്ക്ക് വെച്ച്. ആ ഒരു രാഷ്ട്രീയം, കുട്ടിക്കാലത്ത് വിശ്വസിക്കുന്ന രാഷ്ട്രീയം, അത് പൂർണ്ണമായും തെറ്റാണ് എന്നാണോ ഇപ്പോൾ മനസ്സിലാക്കുന്നത്?
ഒരിക്കൽ ഗുരുജി കേരളത്തിൽ വന്നപ്പോൾ തന്നെയാണ്, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് പുത്തിരിക്കണ്ട മൈതാനത്താണെന്ന് തോന്നുന്നു എനിക്ക് ഓർമ്മ. ഒരു ചോദ്യം ഉണ്ടായി, മറ്റേ ക്യാൻ എ കമ്മ്യൂണിസ്റ്റ് ബി സ്പിരിച്വൽ ചോദിച്ചു. ഒരു കമ്മ്യൂണിസ്റ്റുകാരന് ആധ്യാത്മികതയിലേക്ക് വരാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പോൾ ഗുരുജി ഉടൻ ഉത്തരം പറഞ്ഞു, അഫ്കോഴ്സ് എന്ന് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം വിശദീകരിച്ചത് കമ്മ്യൂണിസം ഉടലെടുത്ത സമയത്ത് മൂന്ന് പ്രധാന ലക്ഷ്യങ്ങളുണ്ടായിരുന്നു. ആദ്യത്തേത് പണക്കാരുടെ മറ്റേ അത്യാഗ്രഹത്തിനൊരു തടയിടുക, ടു ചെക്ക് ദ ഗ്രീഡ് ഓഫ് ദ റിച്ച് പീപ്പിൾ. രണ്ടാമത്തേത് അന്നത്തെ കാലത്ത് മതത്തിലുണ്ടായിരുന്ന ഈ അന്ധവിശ്വാസവും ഫനാറ്റിസിസം, അതിനൊരു തടയിടുക. മൂന്നാമത്തേത് ടു കെയർ ആൻഡ് ഷെയർ, മറ്റുള്ളവരുമായിട്ട് നമ്മുടെ അടുത്ത് എന്താ ഉള്ളത് വെച്ചാൽ അത് പങ്കുവെക്കുക എന്നുള്ളത്. ഇത് മൂന്നും ഏറ്റവും മഹത്തായിട്ടുള്ള ലക്ഷ്യങ്ങളാണ്, ഇതിൽ യാതൊരു സംശയമില്ല. പക്ഷേ ഈ മഹത്തായിട്ടുള്ള ലക്ഷ്യങ്ങൾ പ്രവൃത്തിയിലേക്ക് കൊണ്ട് ഇംപ്ലിമെൻ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു വലിയ ഹൃദയം കൊണ്ടേ അത് ചെയ്യാൻ പറ്റുള്ളൂ. ഈ വലിയ ഹൃദയം ഉണ്ടാവുക എന്നുള്ളത് ആധ്യാത്മികതയിലേക്ക് വന്നാൽ മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ ഗുരുജി അതിൽ അവസാനം പറഞ്ഞത് ഓൺലി എ സ്പിരിച്വൽ പേഴ്സൺ ക്യാൻ ബി എ ട്രൂ കമ്മ്യൂണിസ്റ്റ് എന്ന് പറഞ്ഞു. മറ്റേത് നമ്മളിപ്പോൾ ജാഥ നടത്താം, പ്രഖ്യാപനം നടത്താം, സ്റ്റേറ്റ്മെൻറ്സ് ഉണ്ടാക്കാം, മീറ്റിംഗ്സ് കൂടാം, ഇതിനെക്കുറിച്ചൊക്കെ സംസാരിക്കാം. പക്ഷേ ഒരു പരിവർത്തനം ശരിക്കും ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിലേക്ക് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരു അതിപ്പോൾ എനിക്ക് ഒട്ടും ഒരു കോൺഫ്ലിക്റ്റ് തോന്നുന്നില്ല എന്നർത്ഥം.
അതായത് താങ്കൾ ഇപ്പോഴും കമ്മ്യൂണിസം എന്നതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള ആശയങ്ങളിൽ ഇപ്പോഴും വിശ്വസിച്ചുകൊണ്ട് തന്നെയാണ് ഇതിൽ തുടരുന്നത്?
ഏ തീർച്ചയായിട്ടും, ബിക്കോസ് എല്ലാവർക്കും സന്തോഷമുണ്ടാവുക, എല്ലാവർക്കും മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കുക എന്നുള്ളത് ഏറ്റവും ഉയർന്നൊരു ആശയമാണ്. അത് പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നു എന്നുള്ളതിൽ സന്തോഷമുണ്ട്.
സ്വാഭാവികമായിട്ടും ഒരു പുറത്തു നിന്ന് കേൾക്കുമ്പോൾ ഒരുപാട് അവിശ്വസനീയമെന്ന് തോന്നാവുന്ന രീതിയിലുള്ളൊരു പ്രസ്താവനയാണ് താങ്കളുടെ അത്. എന്നാലും ഞാൻ നേരത്തെ ചോദിച്ചതിൻ്റെ ഒരു തുടർച്ച എന്ന രീതിയിൽ ഈ ഒരു ഇപ്പോഴത്തെ ഗുരുക്കന്മാരുടെയും അല്ലെങ്കിൽ ഇപ്പോഴത്തെ അങ്ങനെയുള്ള യോഗിവര്യന്മാരുടെയും അത്തരം പ്രസ്ഥാനങ്ങളുടെയും ഇപ്പോഴത്തെ ഒരു രീതിയെക്കുറിച്ച് അല്ലെങ്കിൽ സമ്പത്തിനെക്കുറിച്ച് മറ്റൊക്കെ ചോദിക്കുമ്പോൾ, നമ്മുടെ ഇന്ത്യയിലുള്ള ഏറ്റവും വലിയ സമ്പന്നന്മാരുടെ ഒരു പട്ടിക എടുക്കുകയാണെങ്കിൽ യോഗിവര്യന്മാർക്ക് തന്നെയാണ് അതിൽ ഏറ്റവും കുറച്ച് ബിസിനസ്സുകാരെ ഒഴിച്ചു നിർത്തിക്കഴിഞ്ഞാൽ അത്രയും അധികം ഉള്ളത്. യഥാർത്ഥത്തിൽ ഇത്രയധികം സമ്പത്തൊക്കെ ഇങ്ങനെ കൂട്ടേണ്ട ഒരു ആവശ്യം ഇത്തരം സ്ഥാപനങ്ങൾക്കുണ്ടോ?
സമ്പത്ത് കൂട്ടേണ്ട ഇതൊന്നുമില്ല. എനിക്ക് പറഞ്ഞു, ഐ കെ നോട്ട് ടോക്ക് ഫോർ അതർ പീപ്പിൾ. ഇപ്പോൾ ആർട്ട് ഓഫ് ലിവിങ്ങിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, ഇപ്പോൾ മറ്റേ എല്ലാ ദിക്കിലും സെൻറ്റർ, ഇപ്പോൾ ഇന്ത്യയെക്കുറിച്ച് പറയുകയാണെങ്കിൽ എല്ലാ സംസ്ഥാനങ്ങളിലും ആയിരക്കണക്കിന് ആൾക്കാർ കോഴ്സ് ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അവർക്ക് ഒത്തുകൂടാനായിട്ടുള്ളൊരു ഇത് വേണം. നമ്മൾ ഈ സുദർശനക്രിയ ഒരു പ്രാവശ്യം പഠിപ്പിച്ചിട്ട് പിന്നെ നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോളൂ എന്ന് പറഞ്ഞ് അവർ വിടുകയല്ല ചെയ്യണത്. അവർ സ്വാഭാവികമായിട്ടും അവർക്ക് ആഴ്ചയിൽ ഒരിക്കൽ അല്ലെങ്കിൽ രണ്ടാഴ്ചയിൽ ഒരിക്കൽ ഒരുമിച്ച് ഒരു ടീച്ചറിൻ്റെ കൂടെ ഇരുന്നിട്ട് ഇത് പ്രാക്ടീസ് ചെയ്യാനായിട്ടുള്ള ഇതുണ്ട്. കൂടുതൽ ഇതിൻ്റെ ഉയർന്ന കോഴ്സുകൾ ചെയ്യാനായിട്ടുള്ള അഡ്വാൻസ് കോഴ്സുകളും മെഡിറ്റേഷൻ പ്രോഗ്രാംസും നമ്മളുടെ ഇത് തുടർച്ചയായിട്ടുള്ളതാണ്, അല്ലാണ്ട് ഒരു പ്രാവശ്യം ചെയ്തിട്ട് ഇതുള്ളതല്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിന് സെൻറ്റർ വേണം ആൾക്കാർക്ക് ഇരിക്കാനായിട്ട്. അപ്പോൾ നമ്മൾ എല്ലാ മാസവും വാടക കൊടുത്ത് ചെയ്യുന്നേക്കാൾ എന്നുള്ളത് സ്വന്തമായിട്ടൊരു സ്ഥലമുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അവിടെ ആൾക്കാർക്ക് ഇരിക്കുക. ആ ഒരു ഇപ്പോൾ കേരളത്തിലാണെങ്കിൽ ഈ ജ്ഞാനക്ഷേത്രങ്ങൾ എന്ന് പറഞ്ഞിട്ട് ടെമ്പിൾ ഓഫ് നോളേജ് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ എല്ലാ ജില്ലകളിലും ഉണ്ടായിരിക്കും, ചിലപ്പോൾ ചില ജില്ലകളിൽ ഒന്നിൽ കൂടുതലുണ്ടായിരിക്കാം. അപ്പോൾ ആൾക്കാർക്ക് സൗകര്യമായിട്ടുള്ള അവർ മറ്റേ അവർ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടും കൂടുതൽ ആൾക്കാർക്ക് ഇത് ചെയ്യാനായിട്ടുള്ള സൗകര്യം ഉണ്ടാവായിട്ടുള്ള, അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മളുടെ ആർട്ട് ഓഫ് ലിവിങ്ങിനെ സംബന്ധിച്ചിടത്തോളം ദാറ്റ് ഈസ് ഔ ഇറ്റ്.
പക്ഷേ ഞാൻ ചില വെബ്സൈറ്റുകൾ വായിച്ചത് 7.7 മില്യൺ അമേരിക്കൻ ഡോളറിൻ്റെ സമ്പാദ്യം ഉണ്ടെന്നുള്ള ഒരു,
അല്ല അതിനേക്കാൾ കൂടുതൽ ഞങ്ങൾ വായിച്ചിട്ട് അല്ല, അതിനേക്കാൾ കൂടുതൽ ഞങ്ങൾ വായിച്ചിട്ടുണ്ട്, വേറെ വെബ്സൈറ്റുകളിലൊക്കെ ഉണ്ട്. വിമർശിക്കുന്നവർക്ക് എന്ത് എഴുതാമല്ലോ.
അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിച്ചോട്ടെ, താങ്കൾ ഇതിൻ്റെ രാജ്യാന്തര വിഭാഗം ഡയറക്ടറാണ്, സ്വാഭാവികമായിട്ടും ഒരു രാജ്യാന്തര ഓപ്പറേഷന് എത്രത്തോളം ആസ്തി ഉണ്ടാകും ഈ ഒരു ആർട്ട് ഓഫ് ലിവിങ് ഫൗണ്ടേഷന്?
എനിക്ക് അങ്ങനെ കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു, സി 155 രാജ്യങ്ങളിൽ സെൻറ്റേഴ്സ് ഉണ്ട്. പക്ഷേ അവരവരുടെ സ്ഥലത്ത് ഇത് വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ US ചിലപ്പോൾ ഒരു ആശ്രമം ഉണ്ടായിരിക്കും. അപ്പോൾ അവിടുത്തെ ആൾക്കാർക്ക് എല്ലാവർക്കും ഇന്ത്യയിൽ വന്നിട്ട് നമുക്ക് ഇത് ഗുരുജിയെ വന്ന് കാണാൻ പറ്റില്ല. അപ്പോൾ ഗുരുജി അവിടെ സന്ദർശിക്കും. ജർമ്മനിയിൽ പോകുന്ന സമയത്ത് യൂറോപ്പിലത്തെ ആൾക്കാർക്കൊക്കെ അവിടെ വന്നിട്ട് ഗുരുജിയെ വന്ന് കാണാനായിട്ടുള്ള ഫ്രാങ്ക്ഫർട്ടിൻ്റെ അടുത്തായിട്ടുള്ള അവിടെ ഒരു ആശ്രമമുണ്ട്. അപ്പം അങ്ങനത്തെ അതാത് സ്ഥലങ്ങളിൽ അവിടുത്തെ ഉണ്ട്. ഇപ്പോൾ കൃത്യമായിട്ടുള്ള മൂല്യം എത്രയാണ് എന്നുള്ളത്
സാന്ദർഭികമായി ചോദിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ള, ഇപ്പോൾ അടുത്ത കാലത്ത് ഏറ്റവും അധികം ചർച്ചകളിൽ നിറഞ്ഞൊരു സമയമായിരുന്നു ആർട്ട് ഓഫ് ലിവിങ്. ശ്രീ ശ്രീ രവിശങ്കർ എന്നിവർ ഡൽഹിയിൽ ലോക സാംസ്കാരിക സമ്മേളനം നടത്തിയപ്പോൾ യമുനാ തീരത്ത് അവിടുത്തെ പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ തകർക്കുന്ന രീതിയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ, താൽക്കാലികമായെങ്കിലും നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയെന്ന് പറഞ്ഞുകൊണ്ട് ഗ്രീൻ ട്രൈബ്യൂണൽ 5 കോടി രൂപ പിഴ ഈടാക്കി. ആ പിഴ അടയ്ക്കാൻ, ഇപ്പോൾ ഞാൻ 7.7 മില്യൺ ഡോളർ എന്നൊക്കെ പറഞ്ഞത് എനിക്കറിയില്ല, അത്ര കൃത്യം അറിയില്ല, എങ്കിൽ പോലും നല്ലൊരു ആസ്തിയുള്ള അത് ആ ഒരു നിസ്സാരമായ തുക പ്രകൃതിക്ക് വേണ്ടി പിഴയടയ്ക്കാൻ എന്തുകൊണ്ട് തയ്യാറാവുന്നില്ല? ഇത്രത്തോളം മടി എന്തിനാണ്?
ആദ്യം തന്നെ ഇതൊക്കെ മീഡിയ മുഴുവൻ റിപ്പോർട്ട് ചെയ്യുന്നില്ല. അതായത് എല്ലാവർക്കും അവകാശമുണ്ട്. ഒരു നിയമം, ഒരു വിധി വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അപ്പീൽ ചെയ്യാനായിട്ടുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട്. ആധ്യാത്മിക ആൾക്കാർ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത് തെറ്റാണത്. ഇപ്പം നമ്മൾക്കൊരു വിധി വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഇത് അപ്പീൽ ചെയ്യാനായിട്ടുള്ള സമയമാണ് ചോദിച്ചത്. നമ്മൾ ആദ്യം തന്നെ ഇത് മനസ്സിലാക്കണം, ഒരു വർഷം മുമ്പ് ആർട്ട് ഓഫ് ലിവിങ്ങിൻ്റെ 25th anniversary നടന്നത് ബാംഗ്ലൂരാണ്, ജക്കൂർ എയർഫീൽഡിലായിരുന്നു 2006. 30th anniversary നടന്നത് ജർമ്മനിയിൽ വെച്ചിട്ടായിരുന്നു, ബെർലിൻ ഒളിമ്പിക് സ്റ്റേഡിയത്തിൽ വെച്ചിട്ടായിരുന്നു ആർട്ട് ഓഫ് ലിവിങ്ങിൻ്റെ ഇത് നടന്നത്. ഇത് 35th anniversary. സ്വാഭാവികമായിട്ടും എത്രയോ വളരെ വലുതായി കഴിഞ്ഞു ആർട്ട് ഓഫ് ലിവിങ്. ഇപ്പോൾ എല്ലാവരുടെയും ഒരു കുടുംബയോഗം പോലെയാണ്. 155 രാജ്യങ്ങളിൽ നിന്ന് ലക്ഷോപലക്ഷം ആൾക്കാർക്ക് ഒത്തുചേരേണ്ട ഒരു ഇതാണ്. ഈ പറയുന്ന സ്ഥലം എന്ന് പറയുന്നത്, അതായത് മനസാക്ഷിയുള്ളവർക്ക് പറയാൻ പറ്റില്ല അവിടെ ആർട്ട് ഓഫ് ലിവിങ് അവിടെ പോയിട്ട് പൊള്യൂട്ട് ചെയ്തു, ബിക്കോസ് അവിടെ ഇനി പൊള്യൂട്ട് ചെയ്യാനായിട്ട് ഒന്നുമില്ല. എത്രയോ വർഷങ്ങളായിട്ട് ഡൽഹിയിലത്തെ എല്ലാ അഴുക്ക് ചാലുകളും പോകുന്ന സ്ഥലമാണ് യമുന. അവിടെ ഗുരുജി അവിടെ പോയിട്ട്, അതായത് ഞങ്ങൾ ഈ സ്ഥലം നോക്കാൻ വേണ്ടി പോയപ്പോൾ 30 സെക്കൻഡ്, അതിശയോക്തിയായിട്ട് പറയണതില്ല, 30 സെക്കൻഡ് പോലും മൂക്ക് പൊത്താൻ്റെ അവിടെ നിൽക്കാൻ പറ്റില്ല. അത്രയും വൃത്തി. അതൊന്നും ഇതുവരെ നാഷണൽ ഗ്രീൻ ട്രിബ്യൂണലിൽ ഒന്നും പറഞ്ഞിട്ടില്ല. എന്ന് വെച്ചാൽ ബിക്കോസ് അവിടെ വേറെ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നുണ്ട്, വേറെ കെട്ടിടങ്ങൾ നടക്കുന്നുണ്ട്, അതിൻ്റെയൊക്കെ വോട്ട് സംതിങ് ബിഹൈൻഡ് പൊളിറ്റിക്സ് ഒക്കെയാണല്ലോ. പക്ഷേ ഇവിടെ നടത്താൻ കാരണം എന്താ വെച്ചാൽ, തീരുമാനിക്കാൻ കാരണം ഒന്നാമത് നമുക്ക് ഇത്രയും വലിയൊരു സ്ഥലം വേണം, ആൻഡ് അപ്പോൾ അതൊരു കണ്ണ് തുറക്കണം. ഇത്രയും ആൾക്കാർ വരുന്ന സ്ഥലത്ത് എന്തെങ്കിലും, ബിക്കോസ് യമുനയ്ക്ക് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ മറ്റേ ക്ലീനിങ് പ്രോഗ്രാംസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. വേറെ മേരി ദില്ലി മേരി യമുന എന്ന് പറഞ്ഞിട്ട് എത്രയോ ടൺ, ആയിരക്കണക്കിന് ടൺ മറ്റേ അവിടുന്ന് ഇത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ 2009 തുടങ്ങിയിട്ടുള്ളതായിരുന്നു നമ്മുടെ പ്രോജക്റ്റ്. ആൻഡ് അപ്പോൾ ഇവിടെ പ്രോപ്പറായിട്ടുള്ള ആദ്യമായിട്ട് മറ്റേ ആദ്യം നമ്മൾ അപ്ലൈ ചെയ്തത് നാഷണൽ ഗ്രീൻ ട്രിബ്യൂണലിനാണ് ആദ്യമായിട്ട്. അതായത് ഞങ്ങൾക്ക് ഇങ്ങനെ സ്ഥലം വേണം, 11/12/13 ഇത്രയും വലിയ വിപുലമായിട്ടുള്ളതാണ്. അപ്പോൾ NGT പറഞ്ഞ് ഞങ്ങൾക്ക് ഇങ്ങനെ സ്ഥലം കൊടുക്കാനോ കൊടുക്കാതിരിക്കാനോ ആയിട്ടുള്ള അധികാരമില്ല, നിങ്ങൾ ഡൽഹി ഡെവലപ്മെൻറ്റ് അതോറിറ്റിയുടെ അടുത്ത് പോയിട്ട് പറയുന്നു. ഡൽഹി ഡെവലപ്മെൻറ്റ് അതോറിറ്റിയുടെ നിന്ന് പെർമിഷൻ മേടിച്ചു. അവിടെ വേറെ ഗവൺമെൻറ്റാണ്, അവരുടെ അടുത്ത് പെർമിഷൻ മേടിച്ചു. മറ്റേ എല്ലാവിധമായിട്ടുള്ള പെർമിഷനൊക്കെ മേടിച്ച് കഴിഞ്ഞിട്ട് ലോകം മുഴുവനും ആൾക്കാർ മറ്റേ വിവിധ ഹെഡ്സ് ഓഫ് സ്റ്റേറ്റ് എല്ലാവരും വരാനായിട്ടൊക്കെ തീരുമാനിച്ചു കഴിഞ്ഞ്, ഇത്രയും ടിക്കറ്റുകളൊക്കെ ബുക്ക് ചെയ്തെല്ലാം പ്രോഗ്രാംസൊക്കെ ആയി കഴിഞ്ഞപ്പോൾ മാർച്ചിൽ നടക്കേണ്ട പ്രോഗ്രാമത്തിന് ജാനുവരിയിലാണ് ഏതോ ഒരു സംഘടന പോയിട്ട് ഇത് ഇങ്ങനെ എന്താണ് പരാതി കൊടുക്കുന്നത്. അതിൻ്റെ അവസാനം ആദ്യം വന്ന വിധി 120 കോടി രൂപ പേഴ്ച്ചു. അപ്പോഴേക്കും ചാനലുകളൊക്കെ ബിക്കോസ് നമ്മൾക്ക് നമ്മൾ നോട്ട് ചെയ്യുന്നുണ്ട് എന്താ വെച്ചാൽ 35 വർഷമായിട്ട് ശ്രീ ശ്രീ രവിശങ്കർജിയെ കുറിച്ചോ അല്ലെങ്കിൽ ആർട്ട് ഓഫ് യൂണിയെ കുറിച്ചോ ഒരു നെഗറ്റീവ് റിപ്പോർട്ടും വന്നിട്ടില്ല. 35 ഇയേഴ്സ് ആയിട്ട് നമ്മൾ കാണുന്നുണ്ട് ഇത്രയും ഇതായിട്ട്. അപ്പോൾ പെട്ടെന്നുള്ളൊരു ഓ എന്തോ ഒരു സംതിങ് നെഗറ്റീവ് എന്നുള്ള പോലെ എല്ലാവരും ഭയങ്കരമായിട്ട് കുറേ മാധ്യമങ്ങളൊക്കെ ചെയ്തു ആഘോഷിച്ചു. എന്നിട്ട് അതിൻ്റെ കുറച്ച് മാസങ്ങൾക്ക് ശേഷമാണ് അത് അധികം മാധ്യമങ്ങളിൽ കൊടുത്തില്ല. ഈ ഇതിൻ്റെ കമ്മിറ്റി, ഈ പരിസ്ഥിതി വട്ട NGT ഉദ്ദേശിച്ചിട്ടുള്ള കമ്മിറ്റിയുടെ ചെയർമാൻ അദ്ദേഹം അന്ന് എഴുതിയിട്ടുള്ളൊരു എഴുത്ത്, അത് പിൽക്കാലത്ത് ഏതോ ഒരു 1-2 മാധ്യമങ്ങളിൽ വന്നു. എനിക്ക് 105 ഡിഗ്രി പനിയായിരുന്നു, ഞാൻ അവിടെ പോയി നോക്കിയിട്ടില്ല, എൻ്റെ കൂടെയുള്ള ആൾക്കാർ എന്തോ എഴുതിയിട്ടുള്ളതാണ്, അവിടെ ശാസ്ത്രീയമായിട്ടുള്ള യാതൊരു തെളിവെടുപ്പുകളും നമ്മൾ നടത്തിയിട്ടില്ല, 120 കോടി എന്നൊക്കെ പറയുന്നത് വളരെ ഒരു കണക്കുമില്ലാത്ത കാര്യമാണ് എന്ന് അദ്ദേഹം രഹസ്യമായിട്ട് എഴുതി കൊടുത്തിട്ടുള്ള ലെറ്റർ പിന്നെ എത്രയോ മാസങ്ങൾക്ക് ശേഷം പുറത്തേക്ക് വന്നു. അപ്പോൾ ഇപ്പോൾ അവിടെ പൊല്യൂഷൻ നടക്കാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ, ഇത്ര 120 കോടി രൂപയുടെ പൊല്യൂഷൻ നടക്കുന്നുണ്ടെങ്കിൽ സ്ഥലം തരാനേ പാടില്ലായിരുന്നു. അതായത് സ്ഥലം തന്നു കഴിഞ്ഞിട്ട് എന്നാൽ ശരി 20 കോടി പഴയ അടയ്ക്കൂ പൊല്യൂഷൻ നടക്കാൻ പോകുന്നു എന്ന് പറഞ്ഞതിൽ നിന്നും ശാസ്ത്രീയമായിട്ടുള്ളൊരു ഇതില്ല. എന്നിട്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കത് അപ്പീൽ ചെയ്യേണ്ട ഒരു ഇതുണ്ട്, ബിക്കോസ് നമുക്കറിയാം അവിടുത്തെ മറ്റേ നമ്മളെല്ലാവിധ പെർമിഷനുകളും മേടിച്ചിട്ട് ചെയ്തിട്ടുള്ളതാണ്, അതിൽ നമ്മളുടെ ഒരു ഇതില്ല. സ്വാഭാവികമായിട്ടും അപ്പീൽ ചെയ്യാനായിട്ടുള്ളൊരു സമയം വേണം അപ്പീൽ ചെയ്യാൻ. അപ്പോൾ അപ്പീൽ ചെയ്യാണ്ട് നാളെ തന്നെ പൈസ കൊടുക്കണം എന്ന് പറയണതിൽ അർത്ഥമില്ല, ബിക്കോസ് സ്വാഭാവികമായിട്ട് അപ്പീൽ ചെയ്യേണ്ട ഒരു ഇതുണ്ട്. പിന്നെ ഇവരുടെ ആരുടെ കേസൊക്കെ 20 വർഷങ്ങൾക്ക് ശേഷമാണ് അപ്പീൽ വന്നേക്കുന്നത്, എത്രയോ പ്രാവശ്യം ഇതായി. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ആധ്യാത്മിക പ്രസ്ഥാനത്തിന് നമുക്കറിയാം നമ്മളുടെ ഭാഗത്ത് നിന്ന് സത്യമുണ്ട് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് അത്. പക്ഷേ ചിലർ വളച്ചൊടിച്ചിട്ട് ഓ മറ്റേ പൈസ കൊടുത്തേയില്ല എന്നിട്ട് ഇപ്പോഴും ചിലർ എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട് ശിശി രവിശങ്കർ എന്തുകൊണ്ട് 5 കോടി കൊടുത്തില്ല എന്ന് പറഞ്ഞിട്ട്. 5 കോടിയിൽ 20 കോടി കൊടുത്തിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ.
ഗ്രീൻ ട്രിബ്യൂണൽ നിർദ്ദേശ രീതിയിലുള്ള പിഴയായിട്ടല്ലോ കൊടുത്തിരിക്കുന്നത്,
കോമ്പൻസേഷനായിട്ട്. നോക്കൂ ഇതാണ് ഏറ്റവും, മാർച്ച് 11, 12, 13 നടന്നിട്ടുള്ള പ്രോഗ്രാമിന് ഇപ്പം വരെയും കൂടി ഇപ്പോഴും കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്, അതിങ്ങനെ മാറ്റം കൊണ്ടേയിരിക്കുകയാണ്. ഫെബ്രുവരിയിലൊക്കെയാണ് ഇതൊന്നും അടുത്ത ഹിയറിംഗ് വന്നേക്കുന്നത്. അതിനിടയിൽ എത്രയോ പ്രാവശ്യം മഴ പെയ്തിട്ടുണ്ട്, അവിടെ സോയിൽ ടെസ്റ്റിംഗ് പോലും അവർ ചെയ്തിട്ടില്ല, പൊല്യൂഷൻ നടന്നു എന്ന് കാണിക്കാനായിട്ട്.
പക്ഷെ അതിൽ ഒരു സംശയമുള്ളത്, കാരണം ഈ പരിപാടി നടക്കുന്നതിന് തൊട്ട് മുമ്പ് 5 കോടി രൂപ പിഴ എന്ന് വന്നു കഴിഞ്ഞപ്പോൾ ശ്രീ ശ്രീ രവിശങ്കർ പറഞ്ഞൊരു കാര്യമുണ്ടായിരുന്നു, ഞങ്ങൾ 25 ലക്ഷം രൂപ ഇപ്പോൾ കൊടുക്കും, ബാക്കി പിന്നീട് കൊടുക്കാം എന്ന് പറഞ്ഞിട്ടായിരുന്നു പ്രോഗ്രാം നടത്തിയത്. അതിനുശേഷം പ്രോഗ്രാം നടന്നതിന് ശേഷം NDTV നൽകിയൊരു ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ ജയിലിൽ പോകേണ്ടി വന്നാലും ബാക്കി പിഴ അടയ്ക്കുന്ന പ്രശ്നമില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. തീർച്ചയായും അദ്ദേഹത്തെ പോലെ ഒരു എല്ലാവരും ബഹുമാനത്തോടെ കാണുന്ന ഒരു വ്യക്തിയുടെ ഭാഗത്തുനിന്നുള്ള കൃത്യമായ ഒരു ഡബിൾ സ്റ്റാൻഡേർഡ് അല്ലായിരുന്നു അത്.
ശരിക്കും അങ്ങനെയല്ല, ഞാൻ അതായത് തുടക്കത്തിൽ തന്നെ ഞാൻ 5 കോടിക്കൊരു പിഴ മറ്റേ ഈവൻ ഇഫ് ഐ ഹാവ് ടു ഗോ ടു ജയിൽ ഐ വിൽ നോട്ട് പേ ഫൈ അങ്ങനെ തുടക്കത്തിൽ പറയല്ല ചെയ്തിരിക്കുന്നത്. ഇതിൽ ഈ ഒരു കാര്യം, അതായത് നമ്മൾ ഈ വിധി നമ്മൾ വി ഹാവ് അപ്പീൽ ഫോർ ദിസ് അതിൻ്റെ കാര്യങ്ങൾ മനസ്സ് മറ്റേ അതിൻ്റെ വിധി വരാതെ നമ്മൾ കൊടുക്കില്ല. അപ്പോൾ അവർ ചോദിച്ചു, ഓ അപ്പോൾ മറ്റേ യു വിൽ ഗോ ടു ഫൈൻ നോട്ട് എന്നുള്ളതാണ്. അത് പക്ഷേ കുറച്ചും കൂടി നല്ല രീതിയിൽ വരുത്താനായിട്ട് ശ്രീ ശ്രീ രവിശങ്കർ പറഞ്ഞു, ജയിലിൽ പോവും, പൈസ കൊടുക്കില്ല, നമുക്ക് മറ്റേ നീതി വ്യവസ്ഥയിൽ ഇരിക്കുന്ന സമയത്ത് ആർക്കെങ്കിലും അങ്ങനെ ചെയ്യാൻ പറ്റുമോ? അതായത് ഞാൻ പൈസ കൊടുക്കാണ്ട് ഞാൻ ഇവിടെ ഇരുന്നുള്ള പിന്നെ ദാറ്റ് ഇസ് നോട്ട്. അത് വളച്ചൊടിച്ച് പറയുകയാണ് ചെയ്തത്.
തീർച്ചയായും എന്തായാലും നമുക്കധികം നീട്ടിക്കൊണ്ട് പോകാൻ കഴിയില്ല. താങ്കളുടെ സമയം ഒരുപാട് ഞാൻ അപഹരിക്കുന്നുണ്ട്. ഇപ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി ചോദിക്കാനുള്ളൂ. ഒന്ന്, താങ്കൾ ആദ്യം പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു, ഭാരതീയ സംസ്കാരത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്ന പല കാര്യങ്ങളുമാണ് ഇപ്പോഴുമുള്ളത്. കൃത്യമായി അതിൻ്റെ ഒരു ഭാരതീയ സംസ്കാരത്തിൻ്റെ കാര്യങ്ങളുടെ ഒരു വാണിജ്യവൽക്കരണമല്ലേ ആർട്ട് ഓഫ് ലിവിങ് നടത്തുന്നത്?
സി, ഇത് നമ്മളുടെ ഇന്നത്തെ കാലഘട്ടത്തിൽ വന്നിട്ടുള്ളൊരു ഈ വാണിജ്യത്തെ ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചീത്ത കാര്യമാണ് എന്ന് പറയുന്നതിൽ വലിയ അർത്ഥമില്ല. നമ്മൾ സി, എൻ്റെ അടുത്തൊരു നല്ലൊരു കാര്യമുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അത് ആൾക്കാരറിയണം. ഞാൻ സൂക്ഷിച്ച് വെച്ചിരുന്നിട്ട് കാര്യമില്ല. സോ സ്വാഭാവികമായിട്ടും ആൾക്കാർ അറിയണമെന്നുണ്ടെങ്കിൽ അതിന് പരസ്യം കൊടുക്കേണ്ടി വരും. ആർട്ട് ഓഫ് ലിവിങ്ങിനെ സംബന്ധിച്ചോളം പറയുകയാണെങ്കിൽ 35 വർഷത്തിൽ നമ്മൾ കൂടുതലായിട്ടും ഒക്കെ വേർഡ് ഓഫ് മൗത്താണ് ആൾക്കാർ അറിഞ്ഞ് ഇത്രയും രാജ്യങ്ങളിൽ. ഇപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഏറ്റവും എന്താ പറയുക ബുദ്ധിമുട്ടുള്ള ഒരു രാജ്യമായിട്ടുള്ള സിറിയയിൽ പാർട്ട് ഓഫ് ലിവിങ് സുദക്ഷിണക്രിയ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇറാഖിലും സിറിയയിലും ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ തിരിച്ചു വരുമോ എന്ന് അറിയാത്ത അത്രയും മോസ്റ്റ് ട്രബിൾ പ്ലേസിലാണ്. അവിടെയും കൂടി നടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ മറ്റേ എല്ലാം വേർഡ് ഓഫ് മൗത്താണ്. അറബിക് രാജ്യങ്ങളിലെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടായിരിക്കും, അവരതിൻ്റെ ടീച്ചർമാരായിട്ടുണ്ടായിരിക്കും. അവർ സ്വാഭാവികമായിട്ട് എൻ്റെ രാജ്യത്ത് തുർക്കിയിൽ വേണം, അവിടെ വേണം, ഇവിടെ വേണം എന്ന് പറഞ്ഞിട്ട്. കഴിഞ്ഞ മാസം മറ്റേ ഇറാഖിൽ നിന്ന് 50 ചെറുപ്പക്കാർ, ഇറാഖി ഗവൺമെൻറ് അയച്ചിട്ടുള്ള 50 ചെറുപ്പക്കാർ ബാംഗ്ലൂർ ആശ്രമത്തിൽ വന്ന് ഒന്നര മാസം താമസിച്ചിട്ട് അവരിപ്പോൾ അതിൻ്റെ ആർട്ട് ഓഫ് ലിവിങ്ങിൻ്റെ അധ്യാപകരായി മാറി, ലോക്കൽ ഇറാഖീസ്. അപ്പോൾ ഈ മറ്റേ അതേപോലെ ആയുർവേദ സ്വാഭാവികമായിട്ടും ഇത്രയോ നമ്മളുടെ എന്താ പറയുക പ്രൈഡ് ഓഫ് ദ കൺട്രിയാണ് ആയുർവേദ. ആയുർവേദത്തിൽ നമ്മൾ ഏറ്റവും ആർട്ട് ഓഫ് ലിവിങ്ങിലത്തെ മറ്റേ നമ്മളുടെ പ്രസ്ഥാനവുമായിട്ട് അടുത്ത ഇടപെടായിട്ട് നമ്മളുടെ ആർട്ട് ഓഫ് ലിവിങ്ങിൽ തന്നെയുള്ള ആയുർവേദ ഡോക്ടർമാരെ വെച്ചുകൊണ്ടാണ് നമ്മൾ ധാരാളം പ്രോഡക്ട്സ് ഉണ്ടാക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും നമ്മളെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഏറ്റവും നല്ല പ്രോഡക്ട്സാണ്. അത് സ്വാഭാവികമായിട്ട് ആൾക്കാർ അറിയണം അതിനെക്കുറിച്ച്. 50,000 കുട്ടികൾക്ക് ഫ്രീ എഡ്യൂക്കേഷൻ കൊടുക്കുന്നുണ്ട്. 425 സ്കൂളുകൾ ഇന്ത്യയിൽ നടത്തുന്നുണ്ട്, ടോട്ടലി ഫ്രീ സ്കൂൾസ്. ട്രൈബൽ ഏരിയാസിൽ, റിമോട്ട് ഏരിയാസിൽ, സ്ലംസിൽ നടത്തുന്നുണ്ട്. ഉച്ചഭക്ഷണവും കൂടി കൊടുത്തുകൊണ്ടുള്ള 50,000-ൽ കൂടുതൽ നടക്കുന്നുണ്ട്. അവിടെ നമ്മളൊരൊറ്റ പൈസ മേടിക്കുന്നില്ല. അപ്പോൾ ഈ ഇതിൽ നിന്ന് കിട്ടുന്നത് വാട്ട് എവർ ഇപ്പോൾ മാർക്കറ്റിങ്ങിൽ നിന്ന് അല്ലെങ്കിൽ ഈ പ്രോഡക്ട്സിൽ നിന്ന് വിറ്റുകയും കിട്ടുന്നത് സ്വാഭാവികമായിട്ടും അതിലേക്ക് ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിലൊരു നമ്മൾ പെട്ടെന്ന് പറയുന്ന സമയത്ത് ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംതിങ് വെരി ബാഡ് എന്നുള്ള പണ്ട് മുതലേ ഉള്ളൊരു കാര്യമാണത് ബിസിനസ് എന്ന് പറയുന്നത്. അതിലത്തെ എത്തിക്സിന്റെ കാര്യത്തിൽ ചർച്ച ചെയ്യേണ്ട ആവശ്യമുണ്ട്.
തീർച്ചയായും. എന്തായാലും ഇത്രയധികം നേരം ഓസ്ട്രേലിയൻ മലയാളികളോട് SBS മലയാളം റേഡിയോയിലൂടെ സംസാരിച്ചതിനും ഇത്രയധികം സാധാരണക്കാരുടെ മനസ്സിലുണ്ടാകുന്ന ചോദ്യങ്ങൾക്കും സംശയങ്ങൾക്കും വിമർശനങ്ങൾക്കും മറുപടി നൽകിയതിനും വളരെയധികം നന്ദി സ്വാമി സദ്യോജാത്.
സന്തോഷം.
SBS മലയാളം റേഡിയോ പരിപാടികൾ ആസ്വദിക്കാറുണ്ടോ? റേഡിയോക്കപ്പുറം ഓൺലൈനിലും നമുക്ക് ഈ ചർച്ചകൾ തുടരാം. SBS മലയാളം ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രതികരണങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം അവിടെ രേഖപ്പെടുത്താം. SBS മലയാളം ഫേസ്ബുക്ക് പേജ്.